SBS Radio.
നമസ്കാരം, ശ്രീ അഭിലാഷ് വിജയൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.
അഭിലാഷ്, ഓൺലൈനിലൂടെ പഠനം നടത്തുന്ന ഒരു രീതി വളരെയേറെ മുന്നേറിയിരിക്കുകയാണ് അടുത്ത കാലങ്ങളിലായിട്ട്. ഇത് എത്രമാത്രം മാറിയിരിക്കുന്നു പഴയ കാലങ്ങളെ അപേക്ഷിച്ച്? ഓൺലൈൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളുടെ മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്?
ഓൺലൈൻ കോഴ്സസ് ആക്ച്വലി ഇന്നിപ്പം വളരെയധികം ഡിമാൻഡ് ഉള്ളതും വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് വേണമെങ്കിൽ പറയാം. 1997 ശേഷമാണ് ഈ ഫീൽഡിൽ വളരെയധികം ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. ഇത് യു എസിൽ നിന്നാണ് സ്റ്റാർട്ട് ആയത്. പക്ഷേ ബാക്കിയുള്ള കൺട്രീസ് എല്ലാം തന്നെ ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അതിനെ കൂടുതലായി അഡോപ്റ്റ് ചെയ്യാനും അതിൽ ധാരാളം അധികം എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇപ്പൊ ഇന്റർനെറ്റ് ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയും റേഡിയോയും ആയിരുന്നു പ്രൈമറി മാധ്യമങ്ങൾ. അപ്പൊ ടിവിയും റേഡിയോയും വഴി ക്ലാസ് റൂംസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയിലാണെങ്കിലും യു ജി സി ക്ലാസ് റൂംസ് അവൈലബിൾ ആയിരുന്നു ഒരു സമയത്ത്. പക്ഷേ അതിൽ നിന്ന് എല്ലാം മാറി ഇപ്പൊ ഇന്റർനെറ്റ് ആണ് പുതിയ മാധ്യമം. അത് ഇന്റർനെറ്റിൽ സാധ്യതകൾ വളരെ അധികമാണ്. ഈ വീഡിയോ കോൺഫറൻസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോഷ്യൽ നെറ്റ്വർക്ക്സും സോഷ്യൽ ഫോറംസും അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇപ്പം ഓഡിയോസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണെങ്കിലും ഡെലിവർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ന് ഇന്റർനെറ്റിനുണ്ട്. അപ്പം ഈ സാധ്യതകളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇവര് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ മൂക്ക് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സസിന്റെ ഒരു സ്ട്രക്ചറാണ് കുറെ അധികം ഉണ്ടായിട്ടുള്ളത്. അടുത്തിടെ നടന്നൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഈ ഒരു 2023 ആവുമ്പോഴേക്കാം ഈ ഓൺലൈൻ കോഴ്സസിന്റെ മാർക്കറ്റ് $65 ബില്യൺ കവിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഒരു ഒരു അനാലിസിസ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലവും 7% വളർച്ചയാണ് ഈ ഫീൽഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഈ പുതിയതായിട്ട് കുറെ ഇന്നോവേഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പൊ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് താഴെ അതായത് കൊച്ചു പ്രീ പ്രൈമറി സ്കൂൾസ് തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി മാസ്റ്റേഴ്സ് പഠനത്തിലോട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന പല തരത്തിലുള്ള കോഴ്സസും അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പം ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ തന്നെ ഈ എന്താ പറയാ അവർക്ക് ഗെയിമിഫിക്കേഷൻ ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് കളികളിൽ കൂടി അവർക്ക് പഠിക്കാനുള്ള സാധ്യതകളും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ കഹൂട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ കഹൂട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണെങ്കിലും ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റും. ആ ചെറിയ ചെറിയ ഗെയിംസ് അവരുടെ കുട്ടികൾക്ക് അതായത് ക്ലാസ് റൂമിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ആണ്. ആ ഗെയിംസിൽ കൂടി അവർക്ക് പഠിക്കാനും പറ്റും. ഇപ്പം മാത്സ് പഠിക്കാൻ, അഡീഷൻ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി അത് വളരെ ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വേറെ കാര്യം. അപ്പൊ ഇതുമാതിരിയുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസും കൂടുതലായിട്ട് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് തന്നെയാണ് ഏറ്റവും അധികമായിട്ട് മാർക്കറ്റിൽ ഇന്ന് ഇപ്പൊ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റീസും ഇതിൽ പങ്കു ചേരുന്നുണ്ട്, അവരതിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് അല്ലാതെ വേറെ വെബ്സൈറ്റ്സ് വഴിയും ക്രൗഡ് സോഴ്സ്ഡ് വെബ്സൈറ്റ്സ് വഴിയും ഓപ്പൺ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് വഴിയും ഈ കോഴ്സസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരവും അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ സൗജന്യമായിട്ട് ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് പുറമെ സർവകലാശാലകൾ നൽകുന്ന ഷോർട്ട് കോഴ്സുകളും അതുതന്നെ ലോങ് ടേം, അതായത് 3 മാസം മുതൽ 2 വർഷം വരെയുള്ള പലതരത്തിലുള്ള ദൈർഘ്യമുള്ള കോഴ്സുകൾ ലഭ്യമാണല്ലോ.
അത് അതായത് പല രീതികളുണ്ട്. ഇപ്പം ഒരു ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 വെബ്സൈറ്റുകളാണ് www.edx.org, അതുകൂടാതെ കോർസെറ, പിന്നെ കാൻസ് അക്കാഡമി, പിന്നെ നമ്മളുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ബൈജൂസ് ആപ്പ് വളരെ ഫേമസ് ആണ്. ബൈജൂസ് ആപ്പിനെ കുറിച്ച് കേട്ട് കാണിച്ചു ഒരു പക്ഷേ. അപ്പൊ ഈ ഇത് എല്ലാം തന്നെ ഓൺലൈനായിട്ട് ഈ ഇതിന്റെ സാധ്യതകളെ അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കമ്പനീസ് ആണ് ബേസിക്കലി.
അപ്പോൾ ഇതൊക്കെ സൗജന്യമായിട്ട് നൽകുന്ന കമ്പനികളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്.
അതെ, ഇതെല്ലാം തന്നെ സൗജന്യമാണ്. സൗജന്യം എന്ന് പറഞ്ഞാൽ രണ്ട് ബിസിനസ് മോഡലാണ് ഇവർ യൂഷ്വലി ഫോളോ ചെയ്യാറ്. അപ്പം ഈ കോഴ്സസ് എല്ലാം തന്നെ ഫ്രീ ആണ്. നിങ്ങൾക്ക് പോയി എൻറോൾ ചെയ്ത് കോഴ്സ് എടുക്കാം. കോഴ്സ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഫീയും പേ ചെയ്യണ്ട. പക്ഷെ ഇപ്പം ഈ edx.org ലൊക്കെ ആണെങ്കിൽ ഹാർവാർഡും MIT ഓഫർ ചെയ്യുന്ന കോഴ്സസ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ കോഴ്സസിന്റെ ആക്ച്വൽ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾക്കൊരു നോമിനൽ എമൗണ്ട് പേ ചെയ്യാനാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഇപ്പൊ ഒരു ഒരു സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെസ്യൂമേൽ ഒരു അഡീഷൻ ആവും, അല്ലെങ്കിൽ ലിങ്ക്ഡിനോ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് ഒരു അതോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന് ഒരു പക്ഷെ ഒരു പേയ്മെന്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്കിൽ ലേൺ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയി അത് ആ കോഴ്സ് എടുക്കാവുന്നതാണ്.
ഓക്കെ, പലതരം സർവകലാശാലകളിലെ കോഴ്സുകളും ഈ ഇത്തരം ചാനലുകളിലൂടെ ലഭ്യമാണെന്നാണ് പറയുന്നത്.
അതെ, അതായത് സർവകലാശാലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വൊളോങ്ഗോങ്, ഡീക്കിൻ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളും പങ്കു ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്യൂച്ചർ ലേൺ. ഈ ഫ്യൂച്ചർ ലേൺ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അഡ്വാൻസ്ഡ് കോഴ്സസ് വരെ അവൈലബിൾ ആണ്. അതായത് 3D ബയോ പ്രിന്റിംഗ്, 3D പ്രിന്റിംഗ്, ഇങ്ങനത്തെ കോഴ്സസ് വരെ ഈ ഫ്യൂച്ചർ ലേൺ വരെ വഴി അവര് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ആ കോഴ്സസ് എടുക്കാം. പിന്നെ എടുക്ക ചിലത് ഫ്രീ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി അതിന്റെ മോഡൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിനൊരു നോമിനൽ എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ സൗജന്യമായിട്ട് പലതരം കോഴ്സുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭ്യമാണ്. അതും പലതരം പല സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൽകുന്നത്. ഇതിനു പുറമെ സർവകലാശാലകളും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും നേരിട്ടും കോഴ്സുകൾ നൽകുന്നുണ്ട് ഫീസ് ഈടാക്കിക്കൊണ്ട്. ഇത്തരം ചെറിയ കോഴ്സുകളും അതുപോലെ തന്നെ ദൈർഘ്യം കൂടിയ കോഴ്സുകളും ഒക്കെ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ എത്രമാത്രം വ്യത്യാസമുണ്ട് അത് ഒരു ക്യാമ്പസിൽ ചെന്ന് അല്ലെങ്കിൽ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതിൽ നിന്ന്? എന്തെല്ലാം കുറവുകളും അഡ്വാൻറ്റേജസും ഉണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ?
ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇപ്പൊ നമ്മള് യൂഷ്വലി ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മള് അവിടെ കോഴ്സിന്റെ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ലെക്ചറർ പറഞ്ഞ കണ്ടന്റിനപ്പുറം നമ്മൾ നമ്മളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്നും പിന്നെ ആ അറ്റ്മോസ്ഫിയറിൽ നിന്നും തന്നെ വളരെയധികം കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പം ഒരു ഒരു പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്താറുണ്ട്, ഇല്ലെങ്കിൽ അവിടെ ഡിബേറ്റ്സ് നടക്കാറുണ്ട്. ഇപ്പം പല ആൾക്കാരുടെയും എക്സ്പീരിയൻസസോ കാഴ്ചപ്പാടുകളോ ഒപ്പീനിയൻസോ ഷെയർ ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ കോഴ്സുകളിലോട്ട് വരുമ്പം അവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം കാണുന്നത്. ആ ഒരു കൊളീജിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും എല്ലാം തന്നെ ഇരിക്കുക. ഈ ഈ ഓൺലൈൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഈ എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു വളരെയധികം ഡെഡിക്കേഷനും ഡിസിപ്ലിനും ആവശ്യമുണ്ട്. ഒരു ജനറൽ പെർസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സസിന്റെ ക്വാളിറ്റി യൂണിവേഴ്സിറ്റി കോഴ്സസിനെക്കാട്ടി താഴെയാണെന്നാണ്. പക്ഷെ അത് ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണയാവാം. കാരണം ഓൺലൈൻ കോഴ്സസിന് യൂണിവേഴ്സിറ്റി കോഴ്സസിൽ എടുക്കുന്ന സ്റ്റുഡൻസിനെയും കാട്ടി കൂടുതൽ ഡെഡിക്കേഷൻ ഒരുപക്ഷെ വേണം, കൂടുതൽ സെൽഫ് ഡിസിപ്ലിനും കൂടുതൽ എഫേർട്ടും ഒരുപക്ഷെ വേണ്ടി വരും. പിന്നെ അവിടെ ഒരു ഞാൻ പറഞ്ഞ മാതിരി നമ്മളുടെ പിയേഴ്സോ അല്ലെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാവുകയാണ് ചെയ്യുക. പക്ഷെ അതിനെ അതില് പഠനങ്ങൾ വെച്ചിട്ട് എന്താണ് അതിനെ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സോഷ്യൽ ഫോറംസ് അല്ലെങ്കിൽ ഇൻഫോർമൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഈ കോഴ്സസ് ഡെലിവർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളിലല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ഒരു ഇൻഫോർമൽ ഫോറം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന് അവരുടെ കാഴ്ചപ്പാടുകൾ ഒപ്പീനിയൻസും ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഫോറംസ് നോക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ മൂഡിൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇപ്പൊ വളരെയധികം പോപ്പുലർ ആണ്. അപ്പം ഈ മൂഡിൽ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെയാണെങ്കിലും ഈ ഫോറംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. മെയിൻ വ്യത്യാസം ഞാൻ പറഞ്ഞ മാതിരി ഈ കൊളീജിയാലിറ്റി, നമ്മളുടെ ക്ലാസ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്. അവിടെ നമ്മൾ ലൈഫ് സ്കിൽസും പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എൻഗേജ് ചെയ്യണം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഓൺലൈൻ കോഴ്സസിൽ നമുക്ക് ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്കിൽ ഒരു പക്ഷേ മിസ്സിംഗ് ആയി തോന്നാം.
ഓക്കെ, അപ്പോൾ എത്രമാത്രം ഈ തൊഴിൽ ഉടമകളുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഭാവി ഈ സർവകലാശാലയിലും മറ്റും ചേരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് എത്രമാത്രം സ്വീകാര്യത നൽകുന്നുണ്ട് ഭാവിയിലേക്ക്?
ഈ ഓൺലൈൻ കോഴ്സസ് ആക്ച്വലി തൊഴിൽ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ എംപ്ലോയേഴ്സിനും എല്ലാം തന്നെ വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരെ കണ്ടിരിക്കുന്നത്. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ കോഴ്സസ് യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിട്ടല്ല, ഈ ഓൺലൈൻ കോഴ്സസ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാർക്കും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എംപ്ലോയീസിനും വേണ്ടിയും അവർക്ക് ഡെലിവർ ചെയ്യാവുന്ന കാര്യം. അപ്പം ഇന്നൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എസ്പെഷ്യലി ഇപ്പം IT മേഖലകളിലൊക്കെ ആണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്സ്കില്ല് ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് ഉണ്ട്. പുതിയതായിട്ടുള്ള ടെക്നോളജി മാർക്കറ്റിൽ ഉണ്ടാവാം, പുതിയതായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പക്ഷേ മാർക്കറ്റിൽ വന്നേക്കാം. അപ്പൊ ഈ പുതിയതായി വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ടെക്നോളജിയെ കുറിച്ചോ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ IT സ്ഥാപനങ്ങളുടെ ഒരു റിക്വയർമെന്റ് ആണ്, അവരുടെ എംപ്ലോയീസ് അപ്സ്കില് ചെയ്യണമെന്ന് അവരുടെ ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ അതിനു വേണ്ടി ഈ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോ വേണ്ടി അധികം കാശ് ചെലവില്ലാതെ ഇങ്ങനത്തെ ട്രെയിനിങ് ഓഫറിങ്സ് അവർക്ക് അവരുടെ എംപ്ലോയീസിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇന്നിപ്പോ സ്കിൽ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സ്കിൽ സോഫ്റ്റിൽ പല കമ്പനികളും യൂസ് ചെയ്യുന്നതാണ്. ഒരു എംപ്ലോയിക്ക് ഒരു കൊല്ലത്തിൽ ആ സ്കിൽ സോഫ്റ്റിൽ കയറി അവർക്ക് റെലവെന്റ് ആയിട്ടുള്ള സ്കിൽസ് അവർക്ക് കോഴ്സസ് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് അത് അവരുടെ ആനുവൽ അപ്രൈസൽസിന്റെ ഭാഗമാക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ lynda.com എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അത് യൂണിവേഴ്സിറ്റീസും വളരെ ഈ IT കമ്പനീസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ lynda.com ൽ കയറി കഴിഞ്ഞ് അവർ അറ്റൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റോ കോഴ്സോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ ആഡ് ചെയ്യാം, അവർ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളത്. ഇപ്പം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ മെയിൻ ആയിട്ട് ഈ ഓൺലൈൻ കോഴ്സസിന്റെ ഉദ്ദേശം എക്കണോമീസ് ഓഫ് സ്കെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ ഈ ആക്സസ് കുറച്ചുകൂടി വൈഡ് ആക്കുക. ഈ റീച്ചബിലിറ്റി ഉണ്ടല്ലോ, എത്ര ആൾക്കാർക്ക് ഈ കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ ആക്സസ് ചെയ്യാൻ പറ്റും, അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ മോട്ടീവ് തന്നെ. അപ്പം എങ്ങനെയൊക്കെ നമ്മളുടെ റീസെന്റ് പഠനങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ കൂടുതൽ എംപ്ലോയീസും കമ്പനീസും ഈ ഓൺലൈൻ കോഴ്സസിനെ അഡോപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടാണ് കണ്ടേക്കുന്നത്. ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് നമ്മൾ കണ്ടേക്കുന്നത്.
പക്ഷേ അഭിലാഷ്, അതിലൊരു സംശയം ഉള്ളത്, പലപ്പോഴും ഈ IT കോഴ്സുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫലപ്രദമായി കാണുന്നുണ്ടെങ്കിലും മറ്റു പല മേഖലകളുമുണ്ടല്ലോ. എല്ലാ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺലൈൻ കോഴ്സുകൾ ഫലപ്രദമാകുമോ, അത് അതേസമയം അതിനെത്രമാത്രം സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്?
അത് ശരിയാണ്. അതായത് മെയിൻലി ലാബ് ബേസ്ഡ് കോഴ്സസ്, എവിടെയാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് വേണ്ട കോഴ്സസ്, ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഒരു പക്ഷേ ഈ ഓൺലൈൻ കോഴ്സസ് അധികം ഫലപ്രദമാവില്ല എന്നുള്ളത്. കാരണം അതിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. ഇപ്പൊ നഴ്സിംഗിന്റെ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മെഡിസിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഫീൽഡുകളിലാണെങ്കിൽ കൂടി ഈ ലേണിംഗ് ഒരിക്കലും കംപ്ലീറ്റ്ലി ഓൺലൈൻ ആവാൻ പറ്റില്ല. അപ്പം ഈ ഓൺലൈൻ ലേണിംഗ് തന്നെയാണെങ്കിൽ അത് പല മോഡ്സിലാണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ബ്ലെൻഡഡ് മോഡ് ഓഫ് ലേണിംഗ് ആണ്. ബ്ലെൻഡഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആവില്ല, പക്ഷേ പകുതിയും അവര് സെഷൻസ് ഉണ്ടാവും. മാൻഡേറ്ററി ആയിട്ട് അവര് ചിലപ്പം യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് സെഷൻസ് വന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ കുറച്ച് ലാബ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും, അപ്പൊ ലാബ് സെഷൻസ് വന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ ബ്ലെൻഡഡ് മോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഈ ലെക്ചേഴ്സ് റെക്കോർഡഡ് ആയിട്ട് പ്രൊവൈഡഡ് ആയിരിക്കും ഓൺലൈൻ, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഒരുപക്ഷെ ഫിസിക്കൽ ആയിട്ട് അവരുടെ ഫിസിക്കൽ പ്രസൻസോടെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ഒരു ട്രേഡ് ഓഫ് അവിടെയുണ്ട്. അപ്പം എല്ലാ കോഴ്സസിനും ഓൺലൈൻ ലേണിംഗ് റെലവന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് ആ കോഴ്സിന്റെ നേച്ചറും എങ്ങനെയാണ് അത് ഡെലിവർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും.
ഓക്കെ, അപ്പോൾ ചില തരം പഠനത്തിന് ക്ലാസ് റൂമിൽ തന്നെ പോയി പഠിക്കേണ്ട ആവശ്യകത നിലനിൽക്കുന്നു, കാരണം ഓൺലൈനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും.
അതെ, അത് അതായത് ഈ ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റി മെക്കാനിസംസിന് ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ ലെക്ചറർ മാത്രം പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ അതൊരു റീപ്ലേസ്മെന്റ് അല്ല. പക്ഷേ പണ്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഈ കണ്ടന്റ് ധാരാളം ഇപ്പൊ ലെക്ചറിന്റെ കയ്യിലോ അല്ലെങ്കിൽ പ്രൊഫസറിന്റെ കയ്യിലോ ഉണ്ടാവുന്ന കുറെ നല്ല കണ്ടന്റ് റെലവന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് എത്തിക്കാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതാണ് മെജോറിറ്റി ആയിട്ട് വലിയൊരു ഷിഫ്റ്റ് ആയിട്ട് മാറുന്നത്. ഈ പ്രസന്റേഷൻസ് ആണെങ്കിലും അത് മാത്രമല്ല, ഇപ്പം പല തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും റിക്വയർമെന്റ് വേറെ ആയിരിക്കും. ഒരു എമേർജിങ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പം ഒരു ഒരു ക്ലാസ് റൂമിൽ വന്ന് ഒരു ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ലെക്ചറർ ഡെലിവർ ചെയ്യുമ്പോൾ അവര് ഡയറക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുക, പക്ഷെ അവർക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എത്രത്തോളം എല്ലാ സ്റ്റുഡൻസിനടുത്ത് എത്തും എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്നിപ്പം ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഒക്കെ വഴി, അത് കൂടാതെ ഈ പല തരത്തിലുള്ള കണ്ടീഷൻസ് ADHD അങ്ങനത്തെ കണ്ടീഷൻസിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉള്ള സ്ഥിതിക്ക് ഈ ഇവരുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് വഴി എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇന്ററാക്ട് ചെയ്യുന്നത്, ആ അങ്ങനത്തെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരിൽ എവിടെയെങ്കിലും ഒരു കുറവുണ്ടോ, അവർ ഹൈ റിസ്ക് ആണോ, അവർക്ക് അവർ കണ്ടിന്യൂ ചെയ്യോ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള റിസ്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഒരു അഡാപ്റ്റീവ് ലേണിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലേണിംഗ് എൻവയൺമെന്റ് പ്രൊവിഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ആണ് ഇന്ന് ഈ ഓൺലൈൻ കോഴ്സസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഇപ്പം ഈ ക്രോണിക് ഫിറ്റീഗ് സിൻഡ്രം അല്ലെങ്കിൽ ADHD എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ചില ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവര് ചെറിയ പിന്നോക്കമായിരിക്കും, ചിലപ്പോൾ സ്പെല്ലിങ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ മാത്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഈ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഉള്ള സ്റ്റുഡൻസും ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരുടെ ആ പേഴ്സണൽ റിക്വയർമെന്റ്സിനനുസരിച്ച് അവരോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഒരു പേഴ്സണൽ ലേണിംഗ് എൻവയൺമെന്റ് സ്പേസിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഈ ഓൺലൈൻ കോഴ്സസിൽ.
എന്തായാലും ഒരു ഓൺലൈനായിട്ടൊരു കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി പലർക്കും പല ധാരണകളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള ധാരണകൾ ആണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, കാരണം ഓൺലൈനായിട്ട് ആണല്ലോ ചെയ്യുന്നത്. അത് എത്രമാത്രം ശരിയാണ്, ഇതിൽ തെറ്റിദ്ധാരണകളുണ്ടോ?
അത് അതൊരു തെറ്റിദ്ധാരണകളുണ്ട് അതില്. കാരണം അത് എനിക്ക് തോന്നിയത് പണ്ട് തൊട്ടെ ഒരു ജനറൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ ഈ കുറെ കണ്ടന്റ് ഓൺലൈൻ ആയിട്ട് ഉണ്ടാവും, അപ്പം ഞാൻ പോയി ആ കണ്ടന്റ് നോക്കി അത് എന്റെ സമയത്ത് ചെയ്ത് എന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു തോന്നലാണ് പല ആൾക്കാർക്കും ഇന്നും ഉള്ളത്. പക്ഷെ അത് ഭയങ്കര അതൊരു വളരെ വലിയൊരു തെറ്റിദ്ധാരണയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ കോഴ്സിനും അതിന്റെ അസൈൻമെന്റ്സ് ഉണ്ടാവും, അതിന് വേണ്ടതായ റിസർച്ച് വർക്ക് ഉണ്ടാവും. അതുകൂടാതെ അതിനെല്ലാത്തിനും ഒരു ഡെഡ് ലൈൻ ഉണ്ടാകും. ഒരു അസൈൻമെന്റ് ഡെഡ് ലൈൻ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചാണെങ്കിലും അത് മാറാൻ ചാൻസസ് ഇല്ല. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായി ചെയ്യുമ്പം വേറെ ആരും നമ്മളെ നോക്കിയിരിക്കുന്നില്ല മേലിൽ നിന്ന്. അപ്പൊ നമ്മള് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ടൈമില് ചെയ്യാം എന്നുള്ള ഒരു ഇത് കാണുന്നു. അപ്പം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞ മാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓൺലൈൻ കോഴ്സ് ചെയ്യുവാണെങ്കിൽ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഈ ഓൺലൈൻ കോഴ്സസിന്റെ കുറിച്ചുള്ള ധാരണ നമ്മളുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കും സെയിം തന്നെയാണ്. ഓ, ഇത് ഓൺലൈൻ കോഴ്സല്ലേ, വലിയ കാര്യമില്ല എന്ന് വിചാരിക്കുമ്പോൾ അവരും ഒരുപക്ഷേ ഈ കോഴ്സ് എടുക്കുന്ന ആളുടെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കൂല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പം അവര് കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഇരുന്ന് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കേൾക്കും, ഇല്ലെങ്കിൽ നമ്മള് ഈ ടീച്ചേഴ്സുമായിട്ടും എല്ലാം അപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കി നമുക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടും. ആ അത് മിസ്സിംഗ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിസർച്ച് വർക്കിന്റെ ആവശ്യം കൂടി ഉണ്ടാവും. അപ്പം ഈ ഓൺലൈൻ കോഴ്സിലാണെങ്കിൽ കൂടി അതിന്റെ ഔട്ട്കം എന്ന് പറയുമ്പം ഒരു ഒരു യൂണിവേഴ്സിറ്റി വഴിയുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ അതിന് മാർക്സ് ഉണ്ടാവും, സ്കോർ വെയിറ്റേജും എല്ലാം ഉണ്ടാവും, അതിന് ഗ്രേഡ്സ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം തന്നെ കൂടുതൽ പ്രഷറാണ് ഈ ഓൺലൈൻ കോഴ്സ് എടുക്കുന്ന ആളുടെ മേലിൽ എക്സേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതൊരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള കാര്യം അല്ല. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയുടെ ഇടയിലോ അല്ലെങ്കിൽ അവര് കെയർ ഗീവേഴ്സ് ആണെങ്കിൽ അവരുടെ ബാക്കിയുള്ള കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിലോ ഈവൻ അങ്ങനത്തെ എല്ലാം ത്തിന്റെ ഇടയിലും അവർക്ക് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ദിവസം മാറ്റിവെക്കാമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ കോഴ്സ്. അതും ഒരു യൂണിവേഴ്സിറ്റിയിലോ വേറെ എങ്ങോ പോവാതെ തന്നെ എസ്പെഷ്യലി റീജിയണൽ ഏരിയാസിൽ നിന്നുള്ള ആൾക്കാര്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെയധികം ദൂരത്ത് താമസിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്കെല്ലാം തന്നെ വളരെ അധികം അഡ്വാൻറ്റേജസ് ആണ് ഈ ഓൺലൈൻ കോഴ്സസിന്റെ ഒരു ഒരു അവൈലബിലിറ്റി.
ഇതിലെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ?
ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ ഫേസ്ബുക്കുകളിലൊക്കെ തന്നെ ധാരാളം ഫേസ്ബുക്ക് വഴി ധാരാളം അഡ്വർടൈസ്മെന്റ്സ് എല്ലാം കാണാറുണ്ട്. അപ്പൊ നമ്മളൊരു ഓൺലൈൻ കോഴ്സിന് സൈൻ അപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഓതെന്റിസിറ്റി, അത് എടുക്കുന്ന അത് ഡെലിവർ ചെയ്യുന്നത് ആളാരാണ്, അയാളുടെ ആന്റിസിഡൻസ് അല്ലെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ക്രെഡിബിലിറ്റി എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചില ഓൺലൈൻ കോഴ്സസ് ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ അഡ്വർടൈസ് ചെയ്ത് വരുന്ന കോഴ്സസ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ കോഴ്സിന്റെ പകുതി എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇനി ബാക്കിയുള്ള കോഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും കൂടി പേ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു, അതുകൊണ്ട് ഞാൻ പറയുന്നത് റിലയബിൾ ആയിട്ട് എന്റെ ഒപ്പീനിയനിൽ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ്, റിലയബിൾ ആയിട്ടുള്ള സൈറ്റ്സ് വഴിയുള്ള കോഴ്സസ് നിങ്ങൾ എടുക്കുക. ഇപ്പം edx.org വളരെ നല്ലൊരു സൈറ്റ് ആണ്. അതില് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്ട്രക്ടറിന്റെ ഡീറ്റെയിൽസ്, ഒരു പക്ഷേ വീഡിയോ കോൺഫറൻസസ് ഉണ്ടാവാറുണ്ട്, അപ്പൊ വീഡിയോ കോൺഫറൻസസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഫ്യൂച്ചർ ലേൺ എന്ന് പറഞ്ഞ അത് ഒരു യൂണിവേഴ്സിറ്റീസിന്റെ ഒരു കൺസോർഷ്യം ആണ്, അവര് വഴിയാണ് ആ കോഴ്സസ് ഡെലിവർ ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് ആണ്, ക്രെഡിബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്, വാല്യൂ ഉള്ള കോഴ്സസ് ആണ്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് ഇന്നിവിടെ എംപ്ലോയീസും ഈ യൂണിവേഴ്സിറ്റീസിലും തന്നെയാണെങ്കിൽ തന്നെ അവര് അതിനെ ഓണർ ചെയ്യും. അവര് ആ യൂണിവേഴ്സിറ്റീസ് ആണ് ആ സർട്ടിഫിക്കറ്റ്സ് ഓഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ്, നിങ്ങളുടെ കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ്, അതുകൂടാതെ ഇതിന്റെ ഈ കോഴ്സ് എങ്ങനെയാണ് ടൈം ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇനി അഭിലാഷ്, ഇതിലെ ഒരു ഡിജിറ്റൽ ലേണിംഗ് അതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇനി ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിലേക്കാണോ പോകുന്നത്?
ധാരാളം ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1997 ശേഷം ആ സമയത്ത് നിന്ന് ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്നിപ്പം ഞാൻ പറഞ്ഞ പുതിയ ട്രെൻഡ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് ട്രെൻഡാണ്. ഒന്ന് ഈ അഡാപ്റ്റീവ് ലേണിംഗ് എൻവയൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, അത് ബിഗ് ഡാറ്റ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നിവയുള്ള ടെക്നോളജീസിന്റെ അഡ്വാൻസ്മെന്റ്സ് കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോ ആൾക്കാർക്ക് മൊബൈൽ വഴിയും കോഴ്സസ് വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് വഴി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ആ ഡാറ്റ അവൈലബിൾ ആണ്, അവരെങ്ങനെയാണ് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ടെയിലേർഡ് ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ മാതിരി വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഇന്നിപ്പോ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ ഇന്ന് അതിൽ ധാരാളം എക്സ്പീരിമെന്റ്സ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എങ്ങും പോവാതെ തന്നെ, യൂണിവേഴ്സിറ്റിയിൽ പോവാതെ തന്നെ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു പ്രതീതി അങ്ങനെ ഉണ്ടാക്കാനുള്ള വളരെയധികം റിസർച്ചും വളരെയധികം ട്രയൽസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐപാഡ്സ് വഴിയൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാവുന്ന ഐപാഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂം കാണാം. ഒരു നിങ്ങളുടെ ക്ലാസ് റൂമിലല്ല ഇരിക്കുന്നതെങ്കിലും വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനത്തെ ഓൺലൈൻ ആയിട്ട് കുറെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി എനിക്ക് എന്റെ അഭിപ്രായത്തില് ഈ യൂണിവേഴ്സിറ്റികളിൽ പോവുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒരിക്കലും ഈ ഓൺലൈൻ കോഴ്സസിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവില്ല. എന്നാൽ തന്നെ ഓൺലൈൻ ലേണിംഗിൽ ധാരാളം സാധ്യതകളുണ്ട്. ഈ കണ്ടന്റ്, പഠിക്കേണ്ട കണ്ടന്റ്, ഇപ്പം ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ സിമുലേഷൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ടായിരിക്കാം ഒരു ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും കുറിച്ച് പഠിക്കുക. പക്ഷെ ഇന്ന് നമുക്ക് അതെല്ലാം 3D ആയിട്ട് കാണാൻ കഴിയും. ഒരു പക്ഷെ ഇൻ ഫ്യൂച്ചർ ആ 3D നമുക്ക് ഇച്ചിരും കൂടി എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി അതിൽ വെർച്വൽ ആയിട്ട് ഒരുപക്ഷെ സർജറീസ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യാനുള്ള ഒരു മോർ എഫക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിസം ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഒരു പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ ലേണിങ്ങിനെ കാണാൻ താല്പര്യപ്പെടുക. എന്നാൽ ഒരിക്കൽ കൂടി റീഇൻഫോഴ്സ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി പഠനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഫസേഴ്സുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്സിന് ഒരു റീപ്ലേസ്മെന്റ് ഒരിക്കലും ആവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഇതിലും അഭിലാഷ് വിജയൻ ഓൺലൈനായിട്ട് കോഴ്സുകൾ അല്ലെങ്കിൽ പഠനം നടത്തുന്നതിൽ വന്നിരിക്കുന്ന മുന്നേറ്റങ്ങളും അതിലെ അതിന്റെ പ്രസക്തിയെക്കുറിച്ചുമെല്ലാം ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു സോ മച്ച്. sbs.com.au